ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ.
ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, നിൻ്റെ നിരപ്പും സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ വിജയമുള്ള സ്ലീബ രാവും പകലും കാവലായിരിക്കണമേ. ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയും കാവലും എപ്പോഴും കോട്ടയായിരിക്കണമേ. നാദാ പരിശുദ്ധ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളിലും നിൻ്റെ പരിശുദ്ധ അയച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ കാൽപാദങ്ങൾ മാത്രമല്ല, കണ്ണുനീർ കൂടി ഇവിടെ വീണ് ദൈവിക സ്പർശനത്താൽ ദൈവിക അനുഭവത്തോടുകൂടി തിരികെ പോകുവാനിടയാകണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. സ്വർഗീയ നന്മകളാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും സർവമതസ്ഥരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് ദൈവമഹത്വം പ്രാപിച്ച കുടുംബങ്ങളിൽ അത് തലമുറകളായി വംശങ്ങളായി വിളങ്ങുവാൻ ഇടയാകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെ യാക്കോവിനും മടിയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ എന്നാളും നിന്നെയും നിൻ്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ദ്യാർ അമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹിതരെ, ഈ ദേവാലയത്തിനുള്ളിലിരിക്കുന്ന ദൈവമക്കളേക്കാൾ ധാരാളം പേർ സർവമതസ്ഥർ, പ്രത്യേകിച്ചും ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ അവസാനിച്ചെന്ന് നമ്മൾ തീരുമാനിക്കുന്നെങ്കിലും ഈ ഒരു മാസം പോലും ധാരാളം പേർക്ക് കഴിഞ്ഞ ദിനങ്ങളിൽ വരാൻ സാധിക്കാത്തതുകൊണ്ട് അനേകർ ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടും കണ്ണുനീരോടും കൂടി കടന്നു വന്നു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ദൈവിക ശാന്തിയും ദൈവിക സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി ഓർക്കണം, ഈ കാണുന്ന ലോകത്തിൽ കാണാത്ത ഒരു ലോകമുണ്ട്. അത് കണ്ടവരാണ് വിശുദ്ധന്മാർ. ഈ കാണുന്ന ലോകത്തിൽ കാണാത്ത ഒരു ലോകം കണ്ടവരാണ് വിശുദ്ധന്മാർ. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം ഓരോ വർഷം കഴിയും തോറും എല്ലാ മതസ്ഥരും ദൈവികമായി ഇത്രയും വിലക്കുകളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും ഇവിടെ കടന്നു വരാനുള്ള ഒരു ദൈവിക അനുഭവം, നമ്മളീ കാണുന്ന ലോകത്തിൽ ഈ ലോകത്തെല്ലാം വിട്ട് വിശുദ്ധ കുർബാനയിൽ വിളിവ് നിറഞ്ഞോരീശോ എന്നുള്ള പാട്ടിൻ്റെ ആദ്യം, ലോകം താത സഹോദർ ജാതി തറവാട് ഇവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിനായി സമർപ്പിതമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് ഓരോ വർഷം കഴിയും തോറും യുഗങ്ങളായി തലമുറകളായി വംശങ്ങളായി ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. എനിക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്രയോ നിഷ്ഠയോടുകൂടിയാണ്, പ്രത്യേകിച്ചും വിദേശത്തുള്ളവർ വെള്ളിയാഴ്ച അവധി കൂടി ആയതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടെ പ്രബോധനം കേൾക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഓർക്കണം സഹോദരങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളെപ്പോഴും ഓർക്കണം, തിരുവചനം പറയുന്നുണ്ട്, യഹോവേ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ വച്ചിരിക്കുന്നു. നമ്മളെ തളർത്തുവാനും നമ്മളെ തകർക്കുവാനും നമ്മൾക്ക് നിരാശ തരുവാനും പൈശാചികമായ ശക്തികൾ ധാരാളം കടന്നു വരും. അതുകൊണ്ടാണ് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എങ്ങനെ ദൈവത്തോട് അടുക്കുന്നു, എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നു, അത്രമാത്രം പൈശാചികമായ ശക്തി നമ്മളെ അടിച്ചിടും. കൃത്യമായി ഒന്ന് പ്രാർത്ഥിക്കാൻ, കൃത്യമായി ഒന്ന് നോമ്പെടുക്കുവാൻ, കൃത്യമായി ഒന്ന് പള്ളിയിൽ പോകുവാൻ, ദൈവത്തെ ഇന്നു മുതൽ നന്നായി ഒന്ന് അറിയുവാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെയാണ് അത്രയും ഒരുപക്ഷെ അതിനേക്കാൾ ഒരല്പം കൂടി പവർ കൂട്ടിയായിരിക്കും പൈശാചികമായ ശക്തി നമ്മളെ പിടിച്ചു വലിക്കുന്നത്. അവിടെയെല്ലാം ഓർക്കണം, എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് 2020 നവംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് ഞാനൊരു തീരുമാനമെടുക്കുന്നു. എത്രയോ നാൾ തിരുവചനം വായിക്കാതെ, എത്രയോ പ്രാവശ്യം ദേവാലയത്തിൽ അലസമായി ദൈവത്തെ അറിയാതെ നടന്നു. ഇനിയെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ രുചി നന്നായി തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ വളരുവാൻ തക്കോണം നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം കൂടി, അനേകർ വൈദികരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അച്ഛ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് അടുത്തു, ഇനി എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ? കുമ്പസാരിച്ചു, കുർബാന കൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നു എന്നൊരു നിരാശ. ദൈവമക്കളെ, അത് തിരുത്തണം, യാതൊരു സംശയമില്ല. പക്ഷെ മറ്റൊരു കാര്യം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കേവർക്കും അറിയാം, 100 ആടിൽ ഒന്നിനെ കാണാതെ പോയാൽ ആ ആടിനെ തോളിലെടുക്കുന്ന ദൈവസ്നേഹമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ, എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ എൻ്റെ അവസരം നഷ്ടമായി എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓർക്കണ, ദൈവമക്കളെ, നമ്മെ തോളിലെടുക്കുവാനാണ് ഇന്നീ പ്രഭാതം യേശുക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇനിമേലാൽ ദൈവത്തിൻ്റെ വഴിവിട്ട് പോകാതെ യേശുവിൻ്റെ തോളിലിരുന്ന് ദൈവിക സമാധാനം പ്രാപിക്കാം. അതുപോലെ ക്രൈസ്തവരായ എല്ലാ ദൈവമക്കളും, ദൈവവിശ്വാസികൾ ഓർക്കണം, നമ്മൾ ഈ ബോറടിക്കുന്നു. ഇപ്പം ലോക്ക്ഡൗണാണ്, ഒരുപാട് പേർ പറയാറുണ്ട്, ച വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ബോറടിക്കും? ദൈവമക്കളുടെ ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. ഇവിടെ തിരുവചനം എൻ്റെ ചിന്താവിഷയത്തിന് മുമ്പ് 1 തെസലോനിക്കലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നിങ്ങൾ ഈ പ്രബോധനം കഴിഞ്ഞ് ശാന്തമായി ഒന്ന് വായിച്ചു നോക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഇവിടെ പറയുന്നുണ്ട്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ആത്മാവിനെ തുച്ഛീകരിക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ച് സകല ദോഷവും വിട്ടകലുവിൻ. അതുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. ഈ പ്രാർത്ഥനയുടെ രുചി പറ്റിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു പൈശാചിക ശക്തികൾക്ക് നമ്മളെ അടിച്ചിടാൻ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം ദൈവികമായി ഓർക്കുക. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, ജീസസ് ഈസ് ഓൾ, ഐ ഷെയർ ഹിസ് ലൈഫ് ആൻഡ് ലവ് വിത്ത് ഓൾ ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഓൾ ഓഫ് ക്രിയേഷൻ. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ജീവിതവും സർവ്വസൃഷ്ടികളോടും ലോകം മുഴുവൻ അറിയിക്കുവാനാണ് തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ബോറടിക്കുന്നവരോട് മറ്റൊരു കാര്യം പറയട്ടെ, എപ്പോഴും നമ്മുടെ മനസ്സിൽ ബോറടി എന്നൊരു ചിന്ത വരുമ്പോഴും മനസ്സിൽ മന്ത്രിക്കണം, യേശുവേ യേശുവേ യേശുവേ. നിങ്ങൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കും, എവിടെ നമ്മൾ നിരാശ വരുന്നു, എവിടെ നമ്മൾക്ക് ബോറടിക്കുന്നു, അവിടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ആ സങ്കീർത്തനം പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചെറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചെറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏതാണ്ട് ഒരു 100-100 പേരോട് ഇങ്ങനെ പറഞ്ഞു, അതിൽ ഏതാണ്ട് ഒരു 10-50 പേരോളം തിരികെ പറഞ്ഞച്ച, ബോറടിക്കുമ്പോഴെല്ലാം യേശുവേ 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 എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആത്മീയ സുഖം, ഇല്ലെങ്കിൽ പിശാച് ഏത് തരത്തിലും നമ്മളെ ഒന്നുകിൽ നിരാശ തരും അല്ലെങ്കിൽ കടം തരും. ഈ രണ്ട് തരത്തിലാണ് നമ്മളെ പിശാച് തറയിലിടുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമുക്ക് വഹിക്കുന്നതിനപ്പുറമായ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഇതിലൊന്നും വീടരുത്. എൻ്റെ തമ്പുരാൻ ഒന്ന് വിചാരിച്ചാൽ, എൻ്റെ ദൈവം തമ്പുരാൻ ഒന്ന് നോക്കിയാൽ, ആകാശത്തിൻ്റെ കിളിവാതിൽ അവൻ തുറന്നു തന്നാൽ, ദൈവമക്കളെ, നമ്മളിന്ന് അനുഭവിക്കുന്ന കടഭാരങ്ങൾ, നമ്മളനുഭവിക്കുന്ന മനസ്സിൻ്റെ വേദനകൾ, അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്നത്. അപ്രകാരം ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് സുപരിചിതമായൊരു വേദഭാഗം, 1 ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി, ഇത് നമ്മൾക്കിവിടെ ഇരിക്കുന്ന ഏവർക്കും അറിയാവുന്ന വേദഭാഗം തന്നെയാണ്. പക്ഷെ തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പാമ്പാക്കുട നമസ്കാരത്തിലെ ശ്രദ്ധേയമായൊരു വരി കൂടി ഓർത്തിരുന്ന് വേണം പ്രബോധന ശുശ്രൂഷ കേൾക്കുവാൻ. എന്താണെന്നറിയാമോ? കർത്താവേ, നിന്റെ ദൈവീക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നമ്മൾ എത്ര കേട്ട വേദഭാഗമാണെങ്കിലും എത്ര അറിയാവുന്ന ദൈവചിന്തയാണെങ്കിലും, ദൈവമേ, ടൈറ്റസ് ജനല്ല ഇവിടെ പ്രസംഗിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ടൈറ്റസിലൂടെ പറയുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് എന്നിൽ പറയുമ്പോൾ, എന്നിൽ ആവസിക്കുമ്പോൾ, ഞാൻ കേൾക്കുന്ന എനിക്കറിയാവുന്ന വേദഭാഗമാണെങ്കിലും എന്നിൽ പരിശുദ്ധാത്മാവ് ദൈവീക പ്രമാണങ്ങളിലൂടെ ദൈവീക കൃപകൾ വർഷിക്കുമെന്നുള്ള ചിന്തകളോടുകൂടി നിങ്ങൾ ഇരിക്കണം. ഒന്ന് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, എഫ്രയീം മലനാട്ടിൽ എൽക്കാനാം, അവൻ്റെ ഭാര്യ ഹന്നയും പെനീനായും, പെനീനായ്ക്ക് മക്കളുണ്ട്, ഹന്നായ്ക്ക് മക്കളില്ല. നമുക്കറിയാം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാണ്. ഒരു മക്കളെ കിട്ടുമെന്ന് പറഞ്ഞാൽ തിരുവചനം പറയുന്നുണ്ട് മക്കളെ പ്രസവിച്ച് ദൈവീക രക്ഷയുടെ സന്തോഷം അനുഭവിക്കണം. അപ്പോൾ മക്കളെ ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികത അത് വളരെ അധികമാണ്. അത് കൂടെ നിൽക്കുന്നവർ കുത്തിയും തള്ളിയും കൂടെ പറഞ്ഞാൽ അത് എത്ര രൂക്ഷമാകും നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിലൂടെ അറിയാം. ഇവിടെ പെനീനായ്ക്ക് മക്കളുണ്ട്, ഹന്നായ്ക്ക് മക്കളില്ല. നോക്കിയേ, നന്നായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, നിഷ്ഠയോടെ ജീവിക്കുന്നു, നിഷ്കളങ്ക മാർഗത്തിൽ ഏൽക്കാനയെ ദൈവിക അനുഭവത്തിലൂടെ കൊണ്ടു നടക്കുമ്പോഴും ഇത്രയും കുത്തുവാക്ക് കേട്ടപ്പോൾ ഹന്ന ചെയ്തത്, ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെപ്പോലെ ദൈവസന്നതിൽ ഹൃദയം പകർന്നു. അപ്രകാരം ആ ഹൃദയം പകർന്ന ഹന്നായിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മൂന്ന് വേദവാക്യങ്ങൾ ഒരുപോലെ ക്രോഡീകരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനീ പറയുന്ന വേദവാക്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലെങ്കിലും ഒന്ന് കുറിച്ചിട്ടിട്ട് വീട്ടിൽ പോയി ഒന്ന് ശമുവേൽ 1-2 അധ്യായങ്ങളൊന്ന് വായിക്കണം. ഏവർക്കും അറിയാം അതിലെ ആദ്യം 1 ശമുവേൽ 1:11 പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർത്ത് ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. നോക്കി എത്ര സുന്ദരമായ ഒരു വേദഭാഗം. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർത്ത് ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും. എനിക്ക് പിന്നീടുള്ള വേദവാക്യമാണ് എപ്പോഴും ഞാൻ വളരെ ആഴമായി ചിന്തിക്കുന്നത്. ദൈവസന്നതിൽ ഹൃദയം പകർന്നപ്പോൾ 1:15-17 പറയുന്നുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയില്ല, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദൈവമക്കളെ, നമ്മൾ പള്ളിയിൽ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മുഖം വാടാതിരിക്കുവാനാണ്. ദൈവമക്കളുടെ മുഖം വാടില്ല. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ 2 പദങ്ങളില്ല. വായിച്ചു നോക്കിക്കോ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചാൽ ബൈബിളിൽ ഇല്ലാത്ത 2 പദങ്ങളുണ്ട്. 1 നിരാശയില്ല, 2 പ്രശ്നമില്ല. ഈ 2 പദങ്ങൾ ബൈബിളിലില്ല. കാരണം ദൈവമക്കൾക്ക് നിരാശയില്ല, ദൈവമക്കൾക്ക് പ്രശ്നമില്ല. ഇവിടെ ഇതാ, ഹന്ന ദൈവസന്നതിയിൽ ഹൃദയം പകർന്നു, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദൈവം കനിഞ്ഞെറിയ ഒരു മകനാണ് ശമുവേൽ. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ദൈവം ഹന്നായ്ക്കും ഏൽക്കാനായ്ക്കും കൊടുത്ത ശമുവേലിൻ്റെ 6 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രബോധന ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിങ്ങൾ അക്കമിട്ടത് ഓരോന്നും ഓർത്തിരിക്കണം. എന്താണ് ഹൃദയം ദൈവസന്നതയിൽ പകർന്ന, ദൈവസന്നതയിൽ ആഴമായി പ്രാർത്ഥിച്ച ഹന്നായ്ക്ക് ദൈവം കൊടുത്ത ശമുവേലിൻ്റെ 6 പ്രത്യേകതകൾ? അത് ഏകദേശം കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ജീവിതവും ഇപ്രകാരമുള്ള ഒരു ദൈവീക ദർശനമായിരുന്നു. എറണാകുളത്ത് മുളുന്തുരുത്തിയിൽ കൊച്ചുമത്തായിയുടെയും മറിയയുടെയും 5 മക്കളിൽ ഇളയവനായി ജനിച്ച ഈ പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ജീവിത സ്പർശനങ്ങളെ ശമുവേൽ ബാലൻ്റെ, ശമുവേൽ പ്രവാചകന്റെ ദർശനവുമായി ചിന്തിച്ചുകൊണ്ട് 6 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യത്തെ ചിന്ത, ദൈവീക ശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ശമുവേൽ. ദൈവീക ശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ശമുവേൽ. ഇല്ലെങ്കിൽ ഇത് തന്നെ കണക്ട് ചെയ്ത് പരിമലത്തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താം. മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ദൈവീക പൈതലായിരുന്നു ഗീവർഗീസ്. ആ ഗീവർഗീസ് വളർന്ന് ലോകം മുഴുവനും പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ദൈവീക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതും മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവീക സന്തതിയാണെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ ആദ്യത്തെ ചിന്ത, ദൈവീക ശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവനാണ് ശമുവേൽ. സഹോദരങ്ങളെ, ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഏതാണ്ട് 90% പേരും മാതാപിതാക്കളാണ്. നമുക്ക് ദൈവം തരുന്ന മക്കൾ, ആ മക്കൾ ജനനം മുതൽ മരണം വരെയും പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും കൂടെ ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം മറ്റൊരു വേദഭാഗം കൂടി, സദൃശവാക്യം 14:26. യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ധാരാളം പേർ മക്കളെ ആഗ്രഹിച്ചിട്ട് ദൈവം കൊടുക്കുന്നില്ലെങ്കിൽ, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി ദൈവം തമ്പുരാൻ നൽകുന്ന ദൈവീകമാണ് ഈ മക്കളെന്നുള്ളൊരു കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മക്കൾക്ക് മാതാപിതാക്കൾ നൽകേണ്ട 3 പ്രധാനപ്പെട്ട ശുശ്രൂഷകളുണ്ട്. 1 പ്രൊട്ടക്റ്റിംഗ്, 2 ഗൈഡിംഗ്, 3 ടീച്ചിങ്. 1 പ്രൊട്ടക്റ്റിംഗ്, 2 ഗൈഡിംഗ്, 3 ടീച്ചിങ്. ഇനി എന്താണ് പ്രൊട്ടക്ഷൻ? ശൈശവകാലം മുതൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പ്രായം 3 വയസ്സിനകത്താണ്. ഈ 3 വയസ്സിനുള്ളിലാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ 3 വയസ്സിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഓതിക്കൊടുക്കുന്ന ദൈവീക മന്ത്രങ്ങൾ, തിരുവചനങ്ങൾ, വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ അതെപ്പോഴും ജീവിതത്തിൽ മരണം വരെയും അവൻ്റെ പ്രൊട്ടക്ഷനായി മാറും. 2 ഗൈഡിംഗ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഇന്ന് നമുക്കറിയാം, ആധുനിക ലോകത്തിൽ ഈ മൊബൈലും കമ്പ്യൂട്ടറും ഒരുപാട് പേര് കുറ്റം പറയാറുണ്ട്. ശരിക്കും ഇത് കുറ്റം പറയേണ്ട ഒരു സാധനമല്ല, കാരണം മൊബൈൽ കമ്പ്യൂട്ടർ ഇതെല്ലാം കാലഘട്ടത്തിൽ എന്തുമാത്രം ഗുണങ്ങൾ ദൈവികമായി നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ യൂസ് ചെയ്യുന്നു, അത് വ്യക്തമായ ധാരണ മാതാപിതാക്കൾക്കില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മൾ കൊടുക്കുന്ന ഗൈഡ്, നമ്മൾ കൊടുക്കുന്ന ലീഡർഷിപ്പ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ തിരിച്ചടിയായി, നമുക്ക് തന്നെ കണ്ണുനീരായി മാറും. ധാരാളം മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരൊഴുക്കുന്നത് കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ വീഴ്ചയല്ല, കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വീഴ്ചയല്ല, ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പൈതലായി സമയാസമയങ്ങളിൽ സമർപ്പിതമായ ജീവിതത്തിലൂടെ വളർത്താത്തത് കൊണ്ട് അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവൻ നീങ്ങുന്ന പൈശാചികമായ പോരാട്ടങ്ങൾ, അവൻ്റെ കൂട്ടുകാർ, അവൻ അനുഭവിക്കുന്ന ഈ പ്രലോഭനങ്ങൾ, ഇതൊക്കെയും തന്നെ മാതാപിതാക്കളെ ധാരാളം ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ സമയം വൈകിട്ടില്ല. നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശൈശവകാലം മുതൽ തന്നെ ദൈവത്തിനായി സമർപ്പിക്കണം. ഉടനെ പലരും ചിന്തിക്കും, ദൈവത്തിനായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിരുമേനിയോ വൈദികനോ ശുശ്രൂഷക്കാരനോ ആക്കുന്നത് മാത്രമല്ല, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ജോലിയിലായാലും, അത് പട്ടാളത്തിലായാലും കളക്ടറാണെങ്കിലും വിദേശത്താണെങ്കിലും, ഒരു നിഷ്ഠയുണ്ടായിരിക്കണം, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധത്തിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അമ്മയപ്പന്മാർക്ക് ജീവകിരീടമായിരിക്കും, അമ്മയപ്പന്മാർക്ക് ദൈവീക സാക്ഷ്യമായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കുക, ദൈവ ശുശ്രൂഷയ്ക്ക് ശമുവേലിനെ മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടതുപോലെ തമ്പുരാൻ നമുക്ക് തരുന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോ കാലഘട്ടത്തിലും ദൈവികമായി വളർത്തണം. 3 ടീച്ചിങ്, നന്നായി പഠിപ്പിക്കണം. അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? വിശുദ്ധന്മാർ പറയാറുണ്ട്, മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കണം? നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരുപാട് ടൈം ഇരുന്ന് കുഞ്ഞിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ രുചി മാതാപിതാക്കളുടെ സമർപ്പിതമായ ജീവിതത്തിലൂടെ കണ്ടുപഠിക്കുന്ന കുഞ്ഞ് ഏത് മോശമായ വഴിയിലൂടെ ഒരു പരിധിവരെ പോയാലും, ഇന്നല്ലെങ്കിൽ നാളെ ഈ കുഞ്ഞിന് ഓതിക്കൊടുത്ത ദൈവീക പഠനങ്ങൾ നന്നായി അതിൻ്റെ മനസ്സിൽ മന്ത്രിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണിമാഷ് പാടിയത്, ഉമ്മ കൊടുക്കേണ്ടവൾ അമ്മ, ഉമ്മ കൊടുക്കേണ്ട അമ്മ ഉമ്മ കൊടുക്കാതിരുന്നാൽ അവൾ വെറും ബൊമ്മ, അപ്പം കൊടുക്കേണ്ടവൻ അപ്പൻ, അപ്പം കൊടുക്കേണ്ട അപ്പൻ അപ്പം കൊടുക്കാതിരുന്നാൽ അവൻ വെറും ശപ്പൻ. ഉമ്മയെന്ന് പറയുന്നത് അമ്മയുടെ മുഖം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമർത്തുന്നത് മാത്രമല്ല ദൈവമക്കളെ, ഉമ്മ ദൈവമേ ഈ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ തന്ന ദാനമാണ്, ഈ കുഞ്ഞ് നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടുന്നു പറഞ്ഞതുപോലെ ദൈവീക സമാധാനത്തിൻ്റെ വിശുദ്ധ കുർബാനയെ ചൊല്ലാറുണ്ടല്ലോ. അന്യോന്യം ശ്ലോമയിൽ ശ്ലോമോ നൽകി ദൈവീക ചുംബനത്താൽ വളരുന്ന ദൈവീക സ്നേഹത്തിൽ ഓരോ രാത്രിയും എൻ്റെ കുഞ്ഞു കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ അടുക്കലേക്ക് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവീക ചുംബനത്തിൽ ഈ ഉമ്മ കൊടുത്ത് അമ്മ വളർത്തിയാൽ ഈ അമ്മയെന്നും അമ്മയായിത്തീരും. അല്ല തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഒരു ജീവിതത്തിൽ മാക്സിമം സുഖിച്ച് പുളച്ച് ജീവിച്ച് വളർത്തുന്ന മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ കുടുംബത്തിന് തലവേദനയായി മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മ കൊടുക്കേണ്ടവളാണ് അമ്മ. വീണ്ടും പറയുന്നുണ്ട് അപ്പം കൊടുക്കേണ്ടവൻ അപ്പൻ. എന്താ അപ്പം? അത് ആഹാരം മാത്രമല്ല, ഈ കുഞ്ഞിനെ ഭാര്യയെ കുടുംബത്തെ നന്നായി കരുതി ദൈവീക സമാധാനത്തിൻ്റെ അപ്പം കൊടുത്ത് വളർത്തുന്ന അപ്പൻ അവൻ ദൈവീക കടമയുടെ ഉറവിടമായി മാറും. ഇല്ലെങ്കിൽ അവൻ വെറും ശപ്പനാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഓർക്കണം, എനിക്ക് ദൈവം തന്ന കുഞ്ഞിനെ, ദൈവം തന്ന കുടുംബത്തെ, ദൈവം തന്ന ഭാര്യയെ ഭർത്താവിനെ, ദൈവീക ശുശ്രൂഷയിലൂടെ കിട്ടുന്ന അനുഭവങ്ങളിലൂടെ കുഞ്ഞിനെ ദൈവ ശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെടണം. രണ്ടാമത് ശമുവേലിൻ്റെ പ്രത്യേകത, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്ഥവൻ. ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്ഥവൻ. ദൈവമക്കളെ, യേശു ക്രിസ്തു മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ വന്നു. ഇനി ദേവാലയം വിട്ട് മാതാപിതാക്കൾ തിരികെ പോയപ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നില്ല. വീണ്ടും തിരികെ വന്നപ്പോഴുണ്ട് യേശു തമ്പുരാൻ വീണ്ടും ഇത് ദേവാലയത്തിലിരിക്കുന്നു. എന്താ ഇതിൻ്റെ ദൈവികമായ അർത്ഥം? നമ്മുടെ കാൽപാദങ്ങൾ എപ്പോഴും ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കണം. നമ്മുടെ കാൽപാദങ്ങൾ എപ്പോഴും ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കണം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ. ആദ്യത്തെ മൂന്നും എല്ലാവർക്കും ഒരു പരിധിവരെ കിട്ടും. എന്താ? പൈതൽ വളരാറുണ്ട്, ജ്ഞാനം നിറയാറുണ്ട്, ആത്മാവിൽ ബലപ്പെടാറുണ്ട്. പിന്നീട് പറയുന്നതാണ് ദൈവകൃപയും അവനോടൊപ്പം ഉണ്ടായി. അത് ലഭിക്കുവാൻ സദൃശ്യവാക്യം 6:22-23 വാക്യങ്ങൾ പറയുന്ന വേദഭാഗം എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ദേവാലയവുമായിട്ടുള്ള ബന്ധം കൂടുന്നതെന്നറിയാമോ? കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനങ്ങൾ ജീവൻ്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ദൈവമക്കളെ, വൈകിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരിക്കലും പെട്ടെന്ന് പോയി ഭക്ഷണം കൊടുക്കുവാൻ ശ്രദ്ധ കൊടുക്കരുത്. ഒരു 10 മിനിറ്റ് വട്ടമിരുന്ന മക്കളെ, ദൈവിക കൽപ്പനയുണ്ട്. കൽപ്പനയൊരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനങ്ങൾ ജീവൻ്റെ മാർഗവുമാണ്. നിങ്ങൾ ഈ വാക്യം വീട്ടിൽ പോയി ശ്രദ്ധിച്ച് വായിക്കണം. സദൃശ്യവാക്യം 6:22-23, കൽപ്പനയൊരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനങ്ങൾ ജീവൻ്റെ മാർഗമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ഞാൻ ഈ വാക്യം എടുക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ഈ മൊബൈലിനകത്തൂടെ ധാരാളം വാക്യങ്ങൾ വരാറുണ്ട്. ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വാക്യവും നമുക്ക് പ്രത്യാശ തരുന്ന വാക്യമാണ്. അത് നല്ല കാര്യം തന്നെ. നിന്നെ ദൈവം രക്ഷിക്കും, നിന്നെ ദൈവം സൗഖ്യമാക്കും, നിന്റെ ഭാരം മാറും, നിന്റെ കടഭാരം മാറും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നീ ഏതെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം, നീ ഏതെല്ലാം വഴികളിലൂടെ നടക്കണം, നീ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് എത്രയോ വേദഭാഗം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. 10 കൽപ്പനകൾ, മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് കൊടുത്ത കൽപ്പന, യേശു തമ്പുരാൻ്റെ ഗിരിപ്രഭാഷണം, നമ്മൾ ചെയ്യേണ്ട ധാർമ്മിക കാര്യങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇതാരെങ്കിലും ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് എഴുതി അയക്കാറുണ്ടോ? നമുക്ക് വേണ്ടത് മാനസാന്തരത്തിൻ്റെ അനുഭവമോ ശുദ്ധീകരണത്തിൻ്റെ സാക്ഷ്യമോ അല്ല, എല്ലാം വാരി വാരി കിട്ടുന്ന അനുഭവങ്ങളാണ് പ്രിയമുള്ളവരെ. അതല്ല ദേവാലയത്തിൽ വന്ന് വിശുദ്ധന്മാർ, പരിമല തിരുമേനി ഭക്തന്മാർ ഇതെല്ലാം പ്രാപിച്ചതെന്താണെന്നറിയാമോ? ശീമാ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, പൂർണ്ണ മനസ്സാൽ മശിഹായേ സ്നേഹേ ചൈഹികമാം നശ്വര ബഹുമാനത്തവടി ആത്മാർത്ഥതയാൽ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർദ്ധൻ അവദാനങ്ങളെ വർണ്ണിപ്പാൻ വൈഭവമാർക്കുണ്ടാമശീഹ ദേവേശാതൽ പ്രാർത്ഥനയാൽ കൃപ തോന്നണമേ. ഈ വിശുദ്ധന്മാരെല്ലാം ദേവാലയത്തിലും ദൈവത്തിലും വന്നത് പൂർണ്ണ മനസ്സാൽ മശിഹായെ സ്നേഹേ ചൈഹികമാം നശ്വര ബഹുമാനത്തവടി ആത്മാർത്ഥതയാൽ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർദ്ധൻ അവദാനങ്ങളെ വർണ്ണിപ്പാൻ വൈഭവമാർക്കുണ്ടാമശീഹ ദേവേശാതൽ പ്രാർത്ഥനയാൽ കൃപ തോന്നണമേ. അപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് ദൈവീക സന്തോഷം നമുക്ക് പ്രാപിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. ഒന്ന് ഡിലേറ്റ് ഇൻ ദി ലോഡ്, രണ്ട് ട്രസ്റ്റ് ഇൻ ദി ലോഡ്. ഒന്ന് ഡിലേറ്റ് ഇൻ ദി ലോഡ്, രണ്ട് ട്രസ്റ്റ് ഇൻ ദി ലോഡ്. എന്താണ് ഡിലേറ്റ് ഇൻ ദി ലോഡ്? ദൈവത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. ദൈവമക്കളെ എങ്ങനെയാണ് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുക? ഇപ്പം നമുക്കറിയാം, ഇപ്പം മൊബൈലിലൂടെയൊക്കെ കുർബാന പ്രബോധന ശുശ്രൂഷകളൊക്കെ ധാരാളം പേര് വരും. പക്ഷെ മറ്റൊരു കുഴപ്പം കൂടി, ഇപ്പം ധാരാളം വൈദികരുടെ ഹൂത്തോമകൾ സെതറകൾ ഒക്കെ തന്നെ മൊബൈലിലൂടെ നമ്മൾ കാണാറുണ്ട്. നല്ല കാര്യം. പക്ഷെ നമ്മുടെ സഭയുടെ ക്രമീകരണം അതല്ല. കുർബാന എന്ന് പറയുന്നത് അത് കൗമേൽ തുടങ്ങി കൗമേൽ അവസാനിക്കുന്നതാണ്. അവിടെ സെതറയും ഹൂത്തോമകളൊക്കെ നല്ല ട്യൂണിൽ കേൾക്കുന്നത് മനസ്സിന് സമാധാനമാണ്. പക്ഷെ അങ്ങനെ ഒരു സെപ്പറേഷൻ അല്ല നമുക്കുള്ളത്. കുർബാനയ്ക്ക് വരുമ്പോൾ ദേവാലയത്തിൽ നീ പോകുമ്പോൾ കാലം ചെയ്ത് ഔഗേൻ ബാബ തിരുമേനി പറയും, മക്കളെ എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്, എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. നമുക്കറിയാം എത്രയോ ഭക്തരായ വിശുദ്ധന്മാരായ നമ്മുടെ തിരുമേനിമാർ വൈദികർ, അവർക്ക് വലിയ ശബ്ദമൊന്നുമില്ല, പക്ഷേ അവരുടെ അന്തരാത്മാവിൽ നിന്ന് വീഴുന്ന കുർബാനയുടെ ശബ്ദം കേട്ട് എത്രയോ രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറ ഒരു പരിധിവരെയും വൈദികരുടെ ഹൂത്തോമയുടെ സ്വരം സെതറയുടെ സ്വരം അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതല്ല കുർബാന. കുർബാന എന്ന് പറയുമ്പോൾ അത് സം ടോട്ടലാണ്. രാവിലെ തന്നെ വന്ന് നിന്ന് കൗമ ചൊല്ലി 51 സങ്കീർത്തനം മസ്മൂറകൾ അനിതാവത്തിൻ്റെ പരിശുദ്ധന്മാരെ സ്ലീബ ഇതെല്ലാം ചൊല്ലി കുർബാനയുടെ പൂർത്തീകരണത്തിൽ അവസാനം പുരോഹിതൻ കാലെടുത്ത് താഴോട്ട് വെച്ചിട്ട് പറയുന്നുണ്ട്, മകനെ മകളെ നീ ഇനി സമാധാനത്താൽ പോകാം. പക്ഷേ പ്രിയമുള്ളവരെ, വളരെ അപകടകരമായ ഒരു കാര്യം പറയട്ടെ, അനേക പള്ളികളിൽ പ്രയാസം തോന്നിയിട്ടുണ്ട്. കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രം കുറേ ചെറുപ്പക്കാർ കയറി നിൽക്കും, അത് കഴിയുമ്പോൾ അതുപോലെ ഇറങ്ങിപ്പോകും. അതിനുശേഷമോ പള്ളിയുടെ ചുറ്റും നിന്ന് മൊബൈലും കളിച്ച് ഓർക്കുക ഈ സമയം നാളെ കിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും കേരളത്തിന് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പല സാക്ഷ്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ചെറുപ്പക്കാർ കിട്ടുന്ന സമയം മുഴുവൻ ഫ്രീ ടൈമിൽ വന്ന് പള്ളിക്കകത്തിരുന്ന് കണ്ണുനീരൊഴുക്കി കയറുമ്പോൾ ഉള്ള മുഖമല്ല ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സാഹചര്യം കൊണ്ട് അല്പസമയം വന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുക, ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. അല്ല, കുർബാനയ്ക്ക് നമുക്ക് പൂർണ്ണമായ ഒരു സമയം തമ്പുരാൻ അനുവദിച്ചു തരുന്നെങ്കിലും അത് ദൈവമക്കളെ രാവിലെ 7 മണിക്കോ 7:30 അത് കൗമേൽ തുടങ്ങി അൻപടയോനെ യാചിക്കേണ്ടും വിളിവ് നിറഞ്ഞോരീശോ അതിലെ സെതറ ഏവൻഗേലിയോൻ ഇതെല്ലാം ചൊല്ലി ഇതെല്ലാം കേട്ട് നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ആത്മീയ സന്തോഷം അതിനെ സെപ്പറേറ്റായി ചൊല്ലി അനുഭവിക്കരുത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ശബ്ദമാധുര്യമല്ല, അവരുടെ ഗാംഭീര്യമല്ല, അതിനേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ ഇവാനിയുസിൻ്റെ ക്രമത്തിൽ പറയുന്നത് പോലെ ദൈവമേ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥമുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയാകണം. ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടുവാൻ ഞാൻ പറഞ്ഞല്ലോ ഡിലേറ്റ് ഇൻ ദി ലോഡ്. അവിടെയാണ് പറയുന്നത് നിഷ്കളങ്ക മനസ്സ് വേണം, രണ്ട് വിശുദ്ധ വിചാരം വേണം, പരമാർത്ഥമുള്ള നാവ് വേണം, ശരീരവെടുപ്പ് വേണം, ആത്മധൈര്യം വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ദൈവീക സന്തോഷം കിട്ടും. പിന്നെ പറയുന്നുണ്ട് ദ ട്രസ്റ്റ് ഇൻ ദി ലോഡ്, ദൈവത്തിൽ ഒരു നല്ല ആശ്രയം വേണം. പ്രിയമുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വേദഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ ആരും പള്ളിയിൽ കഷ്ടപ്പെട്ടു പോകരുത്, നമ്മളാരും നോമ്പെടുക്കുന്നത് കഷ്ടപ്പെട്ട് നോയമ്പെടുക്കരുത്, നമ്മളാരും വേദോസ്വം വായിക്കുന്നത് കഷ്ടപ്പെട്ട് ബൈബിൾ വായിക്കരുത്. പിന്നെ എങ്ങനെ എടുക്കണം? ഇഷ്ടപ്പെട്ട് നോയമ്പെടുക്കണം, ഇഷ്ടപ്പെട്ട് പള്ളിയിൽ പോകണം, ഇഷ്ടപ്പെട്ട് ബൈബിൾ വായിക്കണം. അതാ ഞാൻ പാടിയത്, പൂർണ്ണ മനസ്സാൽ പരിമല തിരുമേനി, പൂർണ്ണ മനസ്സാൽ മശിഹായേ സ്നേഹി ചൈഹികമാം നശ്വര ബഹുമാനത്തടി ആത്മാർത്ഥതയാൽ ദൈവികമാകും. ഇപ്പോൾ പൂർണ്ണമായ മനസ്സോടുകൂടി ദേവാലയത്തിൽ പോയി തിരുവചനം വായിച്ച് വിശുദ്ധ കുർബാന അനുഭവമാക്കി ജീവിക്കുന്ന ദൈവമക്കളെ ഞാൻ അടിവരയിട്ട് നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ ബൈബിളിലോ എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. കൃത്യമായി ഈ നിഷ്ഠയോടെ സൂക്ഷിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കണ്ണുനീർ വരും, പ്രയാസങ്ങൾ വരും. പക്ഷേ ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. തമ്പുരാൻ നമ്മളെ ഒന്ന് ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരു നിമിഷം മതി. അതുകൊണ്ടാണ് വിവാഹ കുദാശയുടെ രണ്ടാമത്തെ ക്രമത്തിൻ്റെ സദറയിൽ ഒരു വരിയുണ്ട്, ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വങ്ങൾ ആരാധിക്കാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവൻ. അതുകൊണ്ട് ദൈവമക്കളെ, ദേവാലയമായിട്ടൊരു നല്ല ബന്ധം വേണം. ഈ പുണ്യവാന്റെ കബറിങ്കൽ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം. ദൈവമേ, ഇനിയുള്ള ഞായറാഴ്ചകൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് പൂർണ്ണ സമയം അനുവദിച്ച് തരുവാൻ. ഈ കൊറോണകൾ മാറി പോകുമ്പോൾ ഇനിയെങ്കിലും അലസമായി പള്ളിയിൽ പോകരുത്. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, നമുക്ക് എത്ര സമയം നമുക്ക് ദൈവം തമ്പുരാൻ തന്നു. രാവിലെ 7 മണിക്ക് നമസ്കാരം തുടങ്ങി 10 മണിക്ക് കുർബാന തീരുമ്പോൾ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരുണ്ട്. പറയുന്ന എന്താ, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. കയറിയിട്ട് വരാനുള്ളതല്ല ദേവാലയം, എൻ്റെ അനുഭവങ്ങളെ കണ്ണുനീരിനെ ഒഴുക്കുവാൻ യഹോവയുടെ തേജസ് എൻ്റെ മേൽ കടന്നു വരുന്ന ദൈവിക മഹത്വത്തിൻ്റെ ഉറവിടമാണ് ദേവാലയമെങ്കിൽ. ദൈവമക്കളെ, ശമുവേലിനെ കുറിച്ച് പറയുന്നുണ്ട്, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്തവൻ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ശമുവേൽ മാതാവിനാൽ ദൈവശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെട്ടവൻ. രണ്ട്, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്തവൻ. മൂന്നാമത് പറയുന്നുണ്ട്, സകലർക്കും പ്രീതിയുള്ളവൻ. സകലർക്കും പ്രീതിയുള്ളവൻ ആ വരി നമുക്ക് എല്ലാവർക്കും അറിയാം. ശമുവേൽ ബാലനോ വളർന്നു വരുംതോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി മാറി. നിങ്ങളിന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഈ ആയുസ്, പണ്ട് നമുക്കറിയാം ഏതാണ്ട് 80, 90, 100 കഴിഞ്ഞേ നമ്മൾ പലരും മരിക്കാറുള്ളൂ. ഏതാണ്ട് ഒരു 90, 80 വയസ്സ് വരെ, ഒരു 20, 25 വർഷം മുമ്പ്, ഇന്ന് ആവറേജ് പറയും 45 വയസ്സാണ്. ഇതിന് ശേഷം കിട്ടുന്നതെല്ലാം ബോണസാണ്. പലരും കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. പക്ഷേ ഓർക്കണം, ദൈവമേ, ഇന്ന് എന്നെ ദൈവം വിളിച്ചാൽ എൻ്റെ ചുറ്റുപാടുമുള്ള അയൽവക്കക്കാർ, എൻ്റെ സഹോദരങ്ങൾ ഒരല്പം മണ്ണിന്, ഒരല്പം പണത്തിന് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് അയ്യപ്പ പണിക്കർ പാടിയത്, യന്ത്രം കറക്കുന്ന തന്ത്രം ജപിക്കുന്ന മന്ത്രിമാരരുളാത്ത കുടിലം കുലങ്ങളും ചുടിചാമ്പലാകാത്ത കാടിൻ്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുലടയുടെ വേദാന്ത പടുമൊഴികൾ ഓതാത്ത തളരും മനുഷ്യൻ്റെ തലവെട്ടി വിൽക്കാത്ത കുതറും മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത കൂടോത്രമില്ലാത്ത കരളുകൾ കരയാത്തവരെൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, ഇവിടെൻ്റെ മക്കളെ. കാബറക്കോവളം ഉടന്തടി കഥകളി മധുവിതു പൊന്മുടി പൊന്നു ബിസ്ക്കറ്റുകൾ ഗൾഫ് കൊട്ടാരങ്ങൾ കാണാത്തവരെൻ്റെ നാട്, എൻ്റെ നാട്, ഇവിടെൻ്റെ മക്കൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സഹോദരനോട്, അയൽപക്കക്കാരനോട് ഉപദ്യാവിൻ്റെ പുസ്തകം 1:12 പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരൻ്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. നിന്റെ സഹോദരൻ്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരൻ്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. എനിക്കറിയാം, ബാല്യകാലത്തൊക്കെ ഞാൻ 10-ാം ക്ലാസ്സിന് താഴെയൊക്കെ പഠിക്കുന്ന അവസരത്തിൽ കേരളത്തിൽ ഒരു കൊലപാതകം കേൾക്കുന്നത് അപൂർവമായിട്ടാണ്. ഒരാളെ വെട്ടുക, കൊല്ലുക എന്ന് പറയുന്നത് അന്നൊന്നും നമുക്ക് ഇത്രയും പഠിത്തമൊന്നുമില്ല. പക്ഷേ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എല്ലാവരോടും എന്നെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം, ഐ സല്യൂട്ട് ദി ഡിവിനിറ്റി ഇൻ യു. ഞാൻ നിന്റെ ക്ഷേത്രത്തെ, ഞാൻ നിന്റെ ദേവാലയത്തെ ബഹുമാനിക്കുന്നു. ആനോ ഭദ്ര കൃതവേ എന്തു വിശുദ്ധ സർവലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തു നിരാമയ മാം വിദുഷമകേ. ദൈവമക്കളെ ഓർക്കണം, എനിക്ക് ദൈവം തന്ന ആയുസ് എന്നെ കണ്ട് എത്രയും പേരെ സ്നേഹിക്കാമോ കരുതാമോ, അത് ആഹാരമായി, സ്നേഹമായി, കരുതലായി, ഭക്ഷണമായി, പണമായി ഒക്കെ സഹായിച്ചാൽ തമ്പുരാൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു തരും എന്നുള്ളൊരു മഹത്വം നമ്മൾ മറന്നു പോകരുത്. പലരും എന്നാ ഇതൊക്കെ പഠിക്കുന്നതെന്നറിയാമോ? വയസ്സ് ചെന്ന് മുട്ടുമെടുക്കാതെ കണ്ണിന് കാഴ്ചയും കുറഞ്ഞ് ഹൃദയത്തിൻ്റെ സ്പന്ദനമെല്ലാം കുറയുമ്പോൾ ബറിയോൻ അശീമോനെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, നീ വയസ്സനായ ശേഷം നീ കൈനീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ യൗവനകാലമാണ്. ഈ കിട്ടുന്ന അവസരങ്ങൾ കഴിവതും ആരോടും പിണങ്ങാതെ ആരോടും കോപിക്കാതെ, മദർ തെരേസ മക്കളെ പ്രസവിച്ചിട്ടല്ല അമ്മയായത്, പക്ഷേ ലോകത്തിൻ്റെ അമ്മയായി മാറിയത്. ഒരുപാട് പുണ്യഗുണങ്ങൾ ആ മാതാവിനുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തത് മദർ തെരേസ ആരോടും കോപിച്ചിട്ടില്ല, ആർക്കും ഉപകാരമല്ലാതെ കോപത്തിൻ്റെ ദൃഷ്ടിയോ നാവോ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സകലർക്കും പ്രീതിയുള്ളവരായി മാറുക. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ പറയുന്നുണ്ട്, ഒരു നല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. കറുപ്പും വെളുപ്പുമല്ല സൗന്ദര്യം, സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ സീക്കൽ ടു പേഴ്സണാലിറ്റി എന്ന, നമ്മളെ കാണുന്നവർക്ക് വീണ്ടും കാണാൻ തോന്നണം. ഈ പൂർവ്വകാലത്തെ അമ്മയപ്പന്മാരെയൊക്കെ നോക്കി, അവർ വെയിൽ കൊണ്ടും കഷ്ടപ്പെട്ടും അവരുടെ മുഖം ചുളുങ്ങിയും എത്രമാത്രം കണ്ടാലൊന്നും ബാഹ്യമായ വലിയ സൗന്ദര്യമില്ല, പക്ഷെ അവർക്ക് മുഖംമൂടിയില്ലായിരുന്നു. അവർക്ക് ബാഹ്യമായ സൗന്ദര്യമില്ല, പക്ഷെ അവർക്ക് മുഖംമൂടിയില്ല. ദിവസം രണ്ടുപേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കും. അന്ന് വീടിന് മതിലില്ല, ഗേറ്റില്ല, ആരെങ്കിലുമൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അനേകരെ കാണാൻ നല്ല സൗന്ദര്യമാണ്, നല്ല കാറ്, നല്ല വസ്ത്രം, നല്ല കെട്ടിടം, നല്ല നിറം, പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് മുഖംമൂടി ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും മാസ്ക് ധരിക്കാൻ തുടങ്ങിയത്. തമ്പുരാൻ അറിയാം, കുഞ്ഞേ നീ പുറമേ കാണിക്കുന്ന ചിരിയേക്കാൾ വലുതായ ഉള്ളിൽ നിനക്കൊരു മാസ്ക് ഉണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇനി മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കോ. ദൈവമക്കളെ, മുഖംമൂടി തമ്പുരാൻ ഇഷ്ടമല്ല. തിരുവചനം പറയുന്നുണ്ട്, ഇരുമനസ്സുള്ളവരെ യഹോവ വെറുക്കുന്നു. ഇരുമനസ്സുള്ളവരെ യഹോവ വെറുക്കും. ഞാൻ പറയട്ടെ, നമുക്കൊരാളോട് പിണക്കമുണ്ടെങ്കിൽ അത് പിണക്കമായി കാണിച്ചേ, നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് സ്നേഹമായി കാണിച്ചേ, മറിച്ച് ചിരിച്ച് കാണിച്ചിട്ട് മാറി നിന്നുകൊണ്ട് ദ്രോഹിച്ചാൽ അത് എത്രമാത്രം നീചമാണ്. അത് തിരുവചനം പറഞ്ഞില്ലേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ ദൈവമക്കൾ. നമുക്കൊരു കാര്യം ഓർക്കണം, ഈ ഭൂമിയിൽ നമുക്കൊരു കടന്നുപോക്കുണ്ട്. വീടെന്ന വാക്കിൻ്റെ അർത്ഥം പോലും വിട്ടുകളയാനുള്ളതെന്ന്. പക്ഷെ ഈ വീട് വിട്ട് മുകളിലേക്ക് ചെല്ലുമ്പം നമ്മളോട് ദൈവം ഒരു ചോദ്യം ചോദിക്കും. ഐ ജി ടോമിൻ തച്ചങ്കരി, അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്ത പാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേർപാടിൽ അടുത്തിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ പാടിയപ്പോൾ, നമ്മുടെ ഈ ലോക ജീവിതവും ഈ ലോകം വിട്ടു പോകുമ്പോൾ ദൈവമേ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ അദ്ദേഹം തന്നെ പറയുണ്ടായി, വെട്ടിപ്പിടിക്കുന്നതെല്ലാം ഒന്നുമില്ല എന്ന് കണ്ണുനീരോടുകൂടി അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ, ആ പാട്ടിൻ്റെ വരികൾ കൂടി നമ്മളൊക്കെയും വിലാപയാത്രയിൽ കേട്ടിരിക്കുന്ന പാട്ടാണ്. ഇപ്രകാരമാണ് അത് പാടുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിരുത്തി, ഒന്ന് അതിൻ്റെ ട്യൂണല്ല, അതിൻ്റെ വരികൾ നമ്മുടെ മനസ്സിൽ ആഴമായി പതിയണം.
പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരെ പിറ്റേ നോപ്പമുണർന്നിടാൻ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനും സ്വന്ത ദേശത്തു പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
അടുത്ത വരിയുടെ ആഴം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുക.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോരുമ്പോൾ വെന്തുനീറിയും നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലാത്തല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവ് എന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോരുമ്പോൾ കുഞ്ഞെ നിന്റെ മനസ്സ് നീറിയോ? എനിക്ക് തന്ന ബന്ധുക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അയൽപക്കക്കാർ, അവരോടൊക്കെ സ്നേഹമായി പെരുമാറി അവരെ കരുതി ഈ കൂടുവിട്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവമക്കളെ അവിടെ നമുക്കൊരു കണക്ക് ബോധിപ്പിക്കണം. എന്താണ് ദൈവമേ എനിക്ക് തന്ന 50, 60, 70, 80, 100 വയസ്സിൽ എന്നെ ഇങ്ങോട്ട് ചെയ്യാവുന്ന എല്ലാ ദൈവിക നന്മകളും ചെയ്തിട്ട് സകലർക്കും പ്രീതിയുള്ളവനായി മാറി. ശമുവേൽ ബാലനോ വളർന്നു വരുന്തോറും സകലർക്കും പ്രീതിയുള്ള ദാവീദൻ്റെ സങ്കീർത്തനത്തിൽ പാടിയതുപോലെ ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് 3 ആശയങ്ങൾ സമയച്ചുരുക്കം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ശമുവേലിൻ്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടവൻ. ഇത് പരിമലത്തിന്മേനയുടെ ജീവിതവുമായി തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാം. 2, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്തവൻ. 3, സകലർക്കും പ്രീതിയുള്ളവൻ. 4, ഇത് 3 കണക്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ 4 ആശയം ശരിക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുകയുള്ളൂ. 4, ദൈവശബ്ദം കേട്ടവൻ. നമുക്കറിയാം അത് നമസ്കാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് പ്രാർത്ഥന? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്നതാണ് പ്രാർത്ഥന. നമുക്കറിയാം മറ്റൊരു വിശുദ്ധൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആലോചനകളുടെ പിന്നാലെ പോകുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ഇന്ന് നമ്മുടെ ഒക്കെ പ്രാർത്ഥന ആലോചിച്ച് നോക്കുക, കുറേയേറെ ലിസ്റ്റുകൾ എടുത്ത് എഴുതി കൊടുക്കുക. അത് പരുമല വരുമ്പോഴായാലും ഒക്കെ നമ്മൾ വിഷയം കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു വിഷയമുണ്ട്. ഇന്ന് വരെ ദൈവം തമ്പുരാൻ എനിക്ക് ആയുസ് തന്ന് ഈ ഭൂമിയിലാക്കി വെച്ചു, മാവൂബിലെ ഫീലിക്സിനോസ് പിതാവിൻ്റെ പ്രാർത്ഥന, ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ദൈവമക്കളെ എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? അതാണ് സെദറയിൽ വലിയ നോയമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ന്യായരഹിതമായി നോക്കാതിരിക്കാൻ പരിപാകതയുള്ള കണ്ണ്, 2, ദൈവവിളി അനുസരിക്കുന്ന കാത്, 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം, 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്, 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഇപ്പം പള്ളിയിലൊക്കെ തന്നെ നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൽ ഒരു കസേരയും ഇടത്തില്ല, ഒരു ബെഞ്ചും ഇടത്തില്ല. പ്രസംഗത്തിൻ്റെ കാര്യമല്ല, ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പലർക്കും നടുവിനൊക്കെ പ്രശ്നമുണ്ട് ഇരുന്നു. പക്ഷേ പണ്ട് ഈ 3-4 മണിക്കൂർ എന്താ, ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ 6 മണിക്കൂറാണ് വിശുദ്ധ കുർബാന, അതിനിടയിൽ പോലും ആരും ഇരിക്കാറില്ല. അപ്പോൾ ഈ ദൈവവുമായിട്ട് നമ്മുടെ ഒരു കണക്ഷൻ ദൈവിക സംസർഗത്തിൽ ഉണ്ടായാലും നമ്മൾ അറിയാതെ കുർബാനയിൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കും. ആ ദൈവിക ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഞായറാഴ്ച കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോഴേക്കും അടുത്ത ഞായറാഴ്ച പള്ളിയിലേക്ക് വരണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ദൈവമക്കളെ, കുർബാനയിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും ദൈവവചനത്തിൽ, അതുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, ഈ അടുത്തിടയ്ക്ക് ഗോസ്പെൽ ഫോർ യൂത്ത് എന്ന രീതിയിൽ ഞാനും ഒരു സഹോദരനും കൂടെ കുറേയേറെ പേർക്ക് ബൈബിളിലെ വാക്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു തീരുമാനമെടുത്തത് 10,000,000 പേരെ ദൈവസന്നിധിയിൽ ദൈവിക വചനം അയച്ചു കൊടുത്ത് തമ്പുരാൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഇത് വായിക്കുന്നവർ ഇത് അറിയില്ല എന്നല്ല, നന്നായി ഞങ്ങൾ വാക്യം അയച്ചു കൊടുക്കുമ്പോഴും ഇതിനേക്കാൾ നന്നായിട്ട് വാക്യം വായിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് മൊബൈലും നോക്കി വർത്തമാനവും പറഞ്ഞ് നിരാശയും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന പലരും നോക്കിയാൽ അറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അറിയാതെ പിശാച് നമ്മുടെ മനസ്സിൽ കുറേ നിരാശ തരും. അതിനെന്ത് ചെയ്യണം? എഴുന്നേറ്റിട്ട് നമുക്കറിയാവുന്ന നല്ല 3-4 വാക്യങ്ങൾ ഇരുന്ന് മനസ്സിൽ ധ്യാനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരുന്ന വാക്യങ്ങൾ വായിക്കണം. 3 കുരിശൊന്ന് വരയ്ക്കുക. എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ കരുതും. ഗോഡ് ലവ്സ് മീ, ഗോഡ് നോസ് മീ, ഗോഡ് മേക്സ് മീ, ഗോഡ് വാച്ച് മീ. ദൈവം എന്നെ കരുതി, എന്നെ നയിച്ച് ദൈവം എന്നെ നോക്കുന്നുള്ള ചിന്തയോടുകൂടി എൻ്റെ ദൈവമേ നീ എന്നെ അറിയുന്നുള്ള ദൈവീക സന്തോഷത്തോടെ തിരുവചനം വായിച്ച് ദൈവശബ്ദം കേട്ട് നോക്ക്. ദൈവമക്കളെ, നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറുമോ? എന്തിനാണ് വെറുതെ മനസ്സുരുകി നമ്മുടെ സമയം കളയുന്നത്?
ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ ആദിയാലായുസിനെ, നീട്ടാനാകുമോ നരനുലകിൽ? വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ,
അർത്ഥം നോക്കി,
വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ പാലകനായി. ക്ലേശം ദുരിതം പീഡനവും,
വളരെ ശ്രദ്ധിക്കുക,
ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം ഒന്നും നിന്നെ അകറ്റരുതേ. രക്ഷകനിൽ നിന്നൊരു നാളും ആകുലനാകരുതേ. മകനെ അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ.
ജീവിതം ദൈവിക സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഏത് പ്രയാസ ഘട്ടങ്ങളിലും തമ്പുരാന്റെ സന്നദ്ധയിൽ ഹൃദയം പകർന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കും ദൈവമക്കളായി തീരുക. അതുകൊണ്ടാണ് ശമുവേൽ തൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടവനാണ്, പരിശുദ്ധനായ പരിമല തിരുമേനിയും ദൈവശബ്ദം കേട്ടവരാണ്. ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, നമുക്കറിയാമോ, ഇന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഈ ലോകം മോശമാണ്, ഒരുപാട് തിന്മ, മദ്യപാനികൾ, കൊലപാതകം, ഇതൊക്കെ നടക്കുന്നു. ശരിയാ ദൈവമക്കളെ, പക്ഷെ ഞാനിന്നും ആഴമായി വിശ്വസിക്കുന്നത് ഒരു നല്ല ശതമാനം ആൾക്കാർ ഈ ഭൂമിയിൽ ദൈവശബ്ദം കേൾക്കുന്നവരുണ്ട്. അത് എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ സഭകളിലുമുണ്ട്. നന്നായി ജീവിച്ച് അവരാരും പുറത്ത് കാണിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ കരണ്ടിന് ശബ്ദമൊന്നുമില്ലല്ലോ. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ദൈവമക്കൾ ആരും ഇത് പ്രകടിപ്പിക്കത്തില്ല, കാരണം പ്രൊജക്ഷൻ ആത്മീയതയിലില്ല. ഇപ്പം പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിച്ചിരുന്ന കാലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസംഗനായി ഒന്നും പുറത്തു പറയാൻ ആഗ്രഹിച്ചതല്ല. നമ്മൾ ആ വിശുദ്ധനെ തിരിച്ചറിഞ്ഞ് ലോകം സാക്ഷ്യമായി മാറി. ദൈവമക്കളെ, അറിവിന് വലിയ പരസ്യമൊന്നും കൊടുക്കണ്ട. ഞാൻ സെമിനാരിൽ പോകുമ്പോൾ എൻ്റെ ഡയറിയിൽ ഒരച്ഛൻ എഴുതുന്ന വരിയുണ്ട്, മോനെ നീ പുരോഹിതനായി പുറത്തു വരുമ്പോൾ പ്രശസ്തനായി തീർന്നില്ലേലും വിശ്വസ്തനായി തീരണം, പ്രശസ്തനായി തീർന്നില്ലേലും വിശ്വസ്തനായി തീരണം. അതാണ് എൻ്റെ അഞ്ചാമത്തെ പോയിൻ്റ്, ശമുവേലിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത. അവൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു, അവൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ചേർന്ന് ഒരു വാക്യം കൂടി ചിന്തിക്കാം. ഫിലിപ്പിയ ലേഖനം 4:8, സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണ പുകഴ്ചയായതൊക്കെയും നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവേ. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ഓർത്തേ, ഫിലിപ്പിയ ലേഖനം 4:8, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവേൻ. ഇതുകൊണ്ടാകാം പട്ടംകുട ശുശ്രൂഷയ്ക്കും പള്ളിക്കൂദാശയ്ക്കും 15 വായിച്ചു മാത്രമേ ഈ രണ്ട് കൂദാശകൾ നടത്താറുള്ളൂ, പള്ളിക്കൂദാശയും പട്ടംകുട ശുശ്രൂഷയും. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ 15 അവിടെ മസ്റ്റായിട്ട് വായിക്കുന്നത്? അത് സി പി ചാണ്ടി സാർ മനോഹരമായി അത് പാട്ടായി ദുഃഖവെള്ളിയാഴ്ചയുടെ ട്യൂണിൽ എഴുതിയിട്ടുണ്ട്, പലർക്കും അറിയാം.
ആർ നിവസിക്കും യാഹേ നിൻ ശിബിരത്തിൽ, ഏവൻ പാർക്കും നിർമ്മലമാം നിൻ മലയിൽ.
ഇനി ശ്രദ്ധിച്ച്,
അളകങ്കം നീതി പുലർത്തുന്നോൻ നിജമനസാൽ നേരുര ചെയ്യുന്നോൻ, തന്നാവാൽ പുളിവചനം ലവലേശം പറയാത്തോൻ, തൻ കൂട്ടാളി ഉപകാരം ചെയ്യുന്നോൻ, മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തോൻ, കശ്മലരെ കൈപ്പായി കരുതുന്നോൻ, സ്നേഹസാത്വികരെ ബഹുമാനിക്കുന്നോൻ. സ്വാത്വികരെ ബഹുമാനിക്കുന്നോൻ, നഷ്ടം നേരിട്ടാലും സത്യത്തെ വെടിയാത്തോൻ, തൻ ദ്രവ്യം പലിശക്കേകാത്തോൻ, അപരാധം ചെയ്യാത്തോനെതിരായി കോഴയാകോ വാങ്ങാത്തോൻ സുസ്ഥിരനായി നിലകൊള്ളും.
എൻ്റെ അഭിപ്രായത്തിൽ ഈ പരുമല വരുന്നവർ ഈ 15-ാം സങ്കീർത്തനം കാണാതെ പഠിക്കുകയല്ല, ഇതിൻ്റെ ആഴം മനസ്സിലാക്കണം.
തൻ കൂട്ടാളി ഉപകാരം ചെയ്യുന്നോൻ മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തോൻ കശ്മലരെ കൈപ്പായി കരുതുന്നോൻ സ്വാത്തികരെ ബഹുമാനിക്കുന്നോൻ നഷ്ടം നേരിട്ടാലും സത്യത്തെ വെടിയാത്തോൻ തൻ ദ്രവ്യം പലിശക്കേകാത്തോൻ അപരാധം ചെയ്യാത്തോനെതിരായി കോഴയഹോ വാങ്ങാത്തോൻ സുസ്ഥിരനായി നിലകൊള്ളും.
എന്താ ഈ 4-ാം സങ്കീർത്തനം വായിച്ച് കിടന്നുറങ്ങണമെന്ന് പറയുന്നത്? ഈ പള്ളിക്കുള്ളിൽ നിൽക്കുന്നവരും ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പ്രയാസം വരുമ്പോൾ 6-ാം സങ്കീർത്തനം വായിക്കണം, 51-ാം സങ്കീർത്തനം എന്നും വായിക്കണം, കിടന്നുറങ്ങുമ്പോൾ 4-ാം സങ്കീർത്തനം വായിക്കണം. അത് വായിച്ചേ കിടന്നുറങ്ങാവൂ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ധാന്യവും വിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകി. അവസാനം പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ദൈവമക്കളെ, എന്തെല്ലാം ഉണ്ടെങ്കിലും സമ്പത്തെന്ന് പറയുന്നത് സംതൃപ്തിയാണ്, സമ്പത്തെന്ന് പറയുന്നത് സംതൃപ്തിയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് വിശ്വസ്തത. 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചിന്തിച്ച് വായിക്കണം. 2 തിമൊഥെയൊസ് 3-ാം അധ്യായത്തിൻ്റെ ശ്രദ്ധിച്ച് കേട്ടേ. ആദ്യം മുതൽ പറയുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. മനുഷ്യർ സ്വസ്നേഹിതരും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി. കൂടുതലായി വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ശീമാ നമസ്കാരം, ശനിയാഴ്ച സൂത്താറയിൽ ബോസോയിൽ പാടുന്നുണ്ട്.
അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം അന്യായത്തിൻ മാലിന്യത്തിൽ മുഴുകും ലോകം ഈറ്റിൻ നോവാൽ സ്ത്രീ എന്നോണം കേഴും ധാത്രി ശണ്ടകളാലും പോരുകളാലും വീടാറാകും നീങ്ങി പോകും ശുശ്രൂഷകളും ബലികളുമെല്ലാം ആഗ്രഹമേറും കുത്തിക്കവരും ദ്രവ്യം നേടാനന്നാളയ്യോ തമ്മിൽ എതിർക്കും മാനവലോകം നാടുകളെല്ലാം മൂടിയും പുരികൾ വിറകൊണ്ടിടും തയറ ദേവാലയം ഇവയിന്നും നിന്മാഹാത്മ്യം നാഥ മായും ദീനമാസന്നം കൃപ തോന്നേണം.
പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ആവർത്തന വിരസത തോന്നരുത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വ്യക്തമായ വരികളാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്?
അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം അന്യായത്തിൻ മാലിന്യത്തിൽ മുഴുകും ലോകം ഈറ്റിൻ നോവാൽ സ്ത്രീ എന്നോണം കേഴും ധാത്രി ശണ്ടകളാലും പോരുകളാലും വീടാറാകും നീങ്ങി പോകും ശുശ്രൂഷകളും ബലികളുമെല്ലാം ആഗ്രഹമേറും കുത്തിക്കവരും ദ്രവ്യം നേടാനന്നാളയ്യോ തമ്മിൽ എതിർക്കും മാനവലോകം നാടുകളെല്ലാം മൂടിയും പുരികൾ വിറകൊണ്ടിടും തയറ ദേവാലയം ഇവയിന്നും നിന്മാഹാത്മ്യം നാഥമായും ദീനമാസന്നം കൃപ തോന്നേണം.
ഇതിനോട് ചേർന്നൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെല്ലാവരും കുർബാനയ്ക്ക് വരും. കുർബാനക്രമം നമുക്കറിയാം, ബൈബിൾ നമുക്കറിയാം, പക്ഷേ പാമ്പാക്കുട നമസ്കാരം, ശീമ നമസ്കാരം, കാനൂനിക നമസ്കാരമാണ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ രണ്ട് നമസ്കാരങ്ങൾ നമ്മൾ ഈ സ്ലീബായുടെ നമസ്കാരവും കെമ്പയുടെ അറിയാമെങ്കിലും ഞാൻ ഏതാണ്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് 1200 ശീമായും പാമ്പാക്കൂട നമസ്കാരം പലർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഈ ശീമാ നമസ്കാരവും പാമ്പാക്കൂട നമസ്കാരവും എല്ലാ ദിവസവും വായിക്കണം. അതിൻ്റെ പ്രോസും അതിൻ്റെ പദ്യങ്ങളും എത്രമാത്രം അർത്ഥങ്ങൾ ആഴങ്ങൾ അടങ്ങിയിരിക്കുന്ന, ഞാൻ പറയുന്നു ഇത് വായിച്ച് കരയാത്തവർ ആരുമില്ല. പ്രത്യേകിച്ചും വ്യാഴം സന്ധ്യയുടെയൊക്കെ പാട്ടുകൾ, അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ, നിനവയലെന്നോണം ഞങ്ങളിൽ അലിയണമേ, വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ, നിർമ്മലരിൽ കനിയും നിർമ്മലനാ ദേവ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിന്നൊഴിവാക്കണമേ. വളരെ അടിവരയിട്ട് പറയട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ഈ വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ക്രമം തെറ്റിപ്പോയി, സംശയമുണ്ടോ? പണ്ടൊക്കെ 6 മണിക്ക് വിളക്ക് കത്തിച്ച് ഈ നമസ്കാരം നടത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്, പിന്നെ കുടുംബമായിട്ട് ഇരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തും. പക്ഷേ ഞാൻ ഈ 2020 നവംബർ മാസം 6-ാം തീയതി നിങ്ങളുടെ ബൈബിളിലോ ഡയറിയിലോ എഴുതി ഒപ്പിട്ട് തരാം, നമ്മുടെ കുടുംബങ്ങളിൽ ശീമാ നമസ്കാരം നടത്തണം. പാട്ടറിഞ്ഞുകൂടാ, ഇപ്പം യൂട്യൂബിലൊക്കെ ഈ പാട്ട് കിടപ്പുണ്ട്, ഞാൻ തന്നെ ചെയ്തിട്ടുമുണ്ട്. ഈ ശീമാ നമസ്കാരം പാമ്പാക്കൂട നമസ്കാരത്തിലെ പാട്ടുകളൊക്കെ ഒന്ന് പാടി, നമുക്കൊക്കെ തന്നെ ഈ പ്രോസ്പെരിറ്റി തിയോളജി ഇഷ്ടം, അതായത് വാരി വാരി കൂട്ടുന്ന, ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമുക്ക് മാനസാന്തരം കിട്ടുന്ന, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഈ നമസ്കാരങ്ങൾ ചൊല്ലണം. ഈ പാമ്പാക്കൂട നമസ്കാരവും ശീമാ നമസ്കാരവും ഒക്കെ ചൊല്ലി രുചി പറ്റിയാൽ, ഞാൻ ദൈവികമായി പറയട്ടെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഫേസിൽ, നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഗ്രേസ് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വിശ്വസ്തരായ പ്രവാചകന്മാരായി ഈ നമസ്കാരങ്ങൾ നടത്തി വളരുവാൻ തമ്പുരാൻ്റെ കൃപ നമ്മൾക്ക് സഹായിക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നുകൂടി ഈ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ശമുവേൽ, പരിശുദ്ധനായ പരിമലത്തിരുമയുടെ ജീവിത ദർശനങ്ങളിൽ നമ്മൾക്ക് സാക്ഷ്യമായി തീരുന്ന 5 കാര്യങ്ങൾ. 1, ദൈവ ശുശ്രൂഷയ്ക്ക് മാതാവിനാൽ സമർപ്പിക്കപ്പെട്ടു. 2, ബാല്യം മുതൽ ദേവാലയത്തിൽ പാർത്തു. 3, സകലർക്കും പ്രീതിയുള്ളവനായി മാറി. 4, ദൈവശബ്ദം കേട്ടു. 5, വിശ്വസ്ത പ്രവാചകനായി മാറി. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 6, പ്രാർത്ഥനാ മനുഷ്യൻ. പ്രാർത്ഥനാ മനുഷ്യൻ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യാചിച്ചുകൊണ്ട് ഇരിപ്പീൻ, മുട്ടിക്കൊണ്ട് ഇരിപ്പീൻ, അന്വേഷിച്ചുകൊണ്ട് ഇരിപ്പീൻ. ദൈവമക്കളെ, പ്രാർത്ഥനയുടെ സുഖം എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? പ്രയർ ഈസ് പവർ, പ്രയർലെസ് മാൻ ഈസ് എ പവർലെസ് മാൻ. ഇതൊരു നിസാര കൊട്ടേഷൻ അല്ല, പ്രയർ ഈസ് പവർ, പ്രയർലെസ് മാൻ ഈസ് എ പവർലെസ് മാൻ. പലരും ചോദിക്കാറുണ്ട്, അച്ഛാ കൃത്യമായിട്ട് പള്ളിയിൽ പോയി, കൃത്യമായിട്ട് നോയമ്പെടുത്ത്, കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും മാറുന്നില്ല, ഞാൻ ചോദിക്കുന്ന പല കാര്യങ്ങളും തരുന്നില്ല. ദൈവമക്കളെ, ചില വിഷയങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചിന്തകൾ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൂടെ ആയിരിക്കില്ല തമ്പുരാൻ നമുക്ക് കൃപകൾ തരുന്നെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. ഇന്നസെന്റ് സഫറിങ്ങും വാണ്ടഡ് സഫറിങ്ങും ഉണ്ട്. ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകുമെന്ന്, 2 തിമൊഥെയൊസ് 3:12. ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ദൈവമക്കൾ ഓർക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ മനുഷ്യനാണ് ശമുവേൽ, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പരിമല തിരുമേനി. പരിമലയിൽ വന്ന് ദൈവമക്കൾ ഓർക്കണം, ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ ലോകത്തിൽ ഒന്നും നമ്മളെ അടിച്ചിടാൻ പറ്റില്ല. തിരുവചനം പറയുന്നുണ്ടല്ലോ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. പുരോഹിതന്മാരുടെ വിലാപയാത്രയിൽ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോഴും അത് പുരോഹിതന്മാരുടെ വിലാപയാത്രയ്ക്ക് ചൊല്ലുന്നെങ്കിലും ഇത് നമുക്കെല്ലാം തരുന്ന ദൈവികമായ സന്ദേശമാണ്. എന്താ? സ്വരമാം വീടേ എന്തേനു മോഹിപ്പിച്ചെന്നേ, നശ്വരമായ വീടേ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്? ദൈവമക്കളെ, തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ കൃപകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നാളെ ഈ ലോകം വിട്ടു പോകുമ്പം നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ മക്കൾ, നമ്മുടെ വൈദികർ, നമ്മുടെ ദേശസ്നേഹികൾ പറയണം, ഈ നാട്ടിൽ സമ്പത്തുള്ളവൻ മരിച്ചെന്നല്ല, ഈ നാട്ടിൽ ഏറ്റവും വലിയ വീടുള്ളവൻ മരിച്ചെന്നല്ല, അനേകരെ ക്രിസ്തുവിൽ കൂട്ടിക്കൊണ്ടുവന്നവൻ, അനേകർക്ക് പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തവൻ, അങ്ങനെ ഈ ലോകം വിട്ട് പോയാലുണ്ടല്ലോ നമ്മളെല്ലാം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ ശബ്ദം കേൾക്കുവാനാണ് നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്രകാരമുള്ള ഒരു പ്രാർത്ഥന മനുഷ്യരായി തീരുവാൻ നമ്മുടെ ഈ പരിശുദ്ധനായ പരിമലത്തിന്മയുടെ പെരുന്നാളിൽ കടന്നു വന്ന ദൈവമക്കളൊക്കെയും പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം. ഞാൻ എല്ലാ ധ്യാനത്തിലും ക്രോഡീകരിക്കുന്ന 4 പ്രാർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മുടെ സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥനാ മന്ത്രമായി പല പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ക്രോഡീകരിച്ച് അത് 4 വരി പ്രാർത്ഥനയായി പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുമ്പോഴും ബോറടിക്കുമ്പോഴും നമ്മുടെ മാനസിക പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിരന്തരമായി ഈ പ്രാർത്ഥന ചൊല്ലണം. 1, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ, ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കുകയാണ്. ദൈവമക്കളെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ കണ്ട് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മയുടെ മുഖം, അപ്പൻ്റെ മുഖം കാണുമ്പോൾ കുഞ്ഞു പറയണം, ഇന്ന് എൻ്റെ അമ്മയുടെ മുഖത്തൊരു തേജസ്സുണ്ട്. അത് പ്രാർത്ഥിച്ച് പള്ളിയിൽ വന്ന് നോമ്പ് നോക്കി കഴിയുമ്പോൾ ഹന്നായെക്കുറിച്ച് പറഞ്ഞതുപോലെ അവളുടെ മുഖം പിന്നെ വാടിയില്ല, അവളുടെ മുഖം പിന്നെ വാടിയില്ല. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. 2, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. തിരുവചനം പറയുന്നുണ്ട്, മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. പരസ്പരം ദൈവത്തോട് ഹൃദയ സംസർഗം ഉണ്ടാകണം. നമ്മുടെ പ്രയാസങ്ങൾ ആരോട് പറഞ്ഞാൽ ആരാ കേൾക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവർ കളിയാക്കുകയുള്ളൂ. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ രാത്രിയാമങ്ങളിലൊക്കെ തന്നെ സ്വപ്നം കാണുമ്പോഴോ ഉറക്കം വരാതിരിക്കുമ്പോഴോ ഇരുന്ന് ശാന്തമായ ഹൃദയം പകരണം. അതാ ഞാൻ പറഞ്ഞത്, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ. 3, ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന ലോകത്തിൽ കാണാത്ത ഒരു ലോകമുണ്ട്, അതാണ് നമ്മുടെ ഉൾക്കണ്ണ്. ഈ ഉൾക്കണ്ണുകൊണ്ട് കണ്ടാൽ ആരോടും വിരോധം, ആരോടും ശത്രുത, ആരോടും പ്രയാസങ്ങൾ, ആരോടും അസൂയൊന്നും വരില്ല. കാരണം ദൈവമാണ് എന്നെ നടത്തുന്നത്. അതാണ് ഉൾക്കണ്ണിൻ്റെ പ്രകാശം. അവസാനത്തേതാണ്, ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. There is a way which seems right to a man, but it ends the way to death. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ധാരാളം പേർക്ക് ഇന്ന് പള്ളി വേണ്ട, ഇപ്പം മൊബൈലിനകത്തൂടെ കുർബാനയും പ്രസംഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ദൈവമക്കളെ, പള്ളി നമ്മുടെ ആശ്രയമാണ്, പള്ളി നമ്മുടെ അഭയമാണ്, പള്ളി നമ്മുടെ ആനന്ദമാണെന്നുള്ള രഹസ്യം മറന്നു പോകാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ദൈവിക സമാധാനം പ്രാപിക്കുമ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് ചൊല്ലാം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, മന്ദിരത്തിൽ ഇരുന്ന് ധ്യാനിപ്പാൻ, എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവസന്നിധിയിൽ ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും അനേകർ ദേവാലയത്തിൽ തടിച്ചുകൂടി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കാം. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ വന്ന് കാൽപാദങ്ങൾ മാത്രമല്ല നാഥാ കണ്ണുനീർ കൂടി ഇവിടെ വീഴ്ത്തുന്നു. എൻ്റെ ഭാരവും പ്രയാസവും ദൈവസന്നിധി ഞങ്ങൾ പകരുന്നു. ഞങ്ങളുടെ മക്കൾ ദൈവസന്നിധി സമർപ്പിക്കപ്പെടണം. ഞങ്ങളുടെ മക്കൾ ദൈവശബ്ദം കേൾക്കണം. ഞങ്ങളുടെ മക്കൾ സകലത്തും പ്രീതിയുള്ളവരായി മാറണം. വിശ്വസ്ത പ്രവാചകരായി മാറണം. പ്രാർത്ഥനാ മനുഷ്യരായി മാറണം. അങ്ങനെ പ്രാർത്ഥനാ മന്ത്രങ്ങളിലൂടെ ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ ദേശത്തിന് വിളക്കായി തീരുവാൻ ദൈവമേ കനിയണമേ. സമാധാനത്തിൻ്റെ ഉറക്കം തരണമേ. ശാന്തിയുടെ പ്രത്യാശയുടെ ഉണർവ് തരണമേ. സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവർ, മനസ്സിന് സമാധാനമില്ലാത്തവർ, കുഞ്ഞുങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ, പുറത്തു പറയാത്ത രോഗമുള്ളവർ, കണ്ണുനീരൊഴുക്കുന്നവർ, കർത്താവേ ഇന്ന് ഈ ശബ്ദം നീ കേൾക്കണമേ. ഇവിടേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. ഞങ്ങളെന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ എന്നാൾ സ്തുതിപ്പാനായിട്ട് തന്നെ.